ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ധീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദികൾക്ക് അഭയം നൽകുകയും സുരക്ഷിത താവളമൊരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നിതി ആയോഗിന്റെ സമ്പൂർണതാ അഭിയാന് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ആവേശകരമായ സ്വീകരണമൊരുക്കി മുംബൈ നഗരം. വാർത്തകൾ വിശദമായി. ഭീകരവാദികൾക്ക് അഭയം നൽകുകയും സുരക്ഷിത താവളമൊരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് തക്കതായ മറുപടി നൽകണമെന്നും ഷാങ്ഹായ് നേതൃത്വ ഉച്ചകോടിക്ക് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി സന്ദേശം പങ്കുവച്ചത്. യുവാക്കൾക്കിടയിൽ തീവ്രവാദ പ്രവണത വ്യാപിക്കുന്നത് തടയാൻ സജീവമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. സാങ്കേതികവിദ്യയിലെ സർഗാത്മകതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, നിർമ്മിത ബുദ്ധിയിൽ ദേശീയ നയം രൂപീകരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും രാജ്യത്ത് എഐ ദൌത്യം ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 22-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം മോസ്കോയിലെത്തുന്നത്. പുടിനുമായി ശ്രീ മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അദ്ദേഹം ഈ മാസം 9-10 തീയതികളിൽ ഓസ്ട്രിയ സന്ദർശിക്കും. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നടപടികൾ നിർത്തിവയ്ക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോളിയക്കോട്.
കാര്യവട്ടം ക്യാമ്പസിൽ SFI നടത്തിയ അക്രമം സംബന്ധിച്ച് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് എം വിൻസെന്റ് ആണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാന സർക്കാർ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. അലിഖിത നിയമവാഴ്ചയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. എന്നാൽ ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായതെന്നും പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞു. KSU നേതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് സ്പീക്കർ ശ്രദ്ധക്ഷണിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. എന്നാൽ പ്രതിപക്ഷം പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു.
വനഭൂമി പട്ടയം സംബന്ധിച്ച വിവരശേഖരണത്തെക്കുറിച്ച് അറിവ് ലഭിക്കാത്തതുമൂലം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഒരവസരം കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. നിയമസഭയിൽ PS സുപാലിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. MLA ഉന്നയിച്ച പ്രശ്നം ചില കർഷക സംഘടനകളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ വനഭൂമിയിൽ കുടിയേറിയ പട്ടയം ലഭിച്ചിട്ടില്ലാത്തവർക്കായി നടത്തിയ വിവരശേഖരണത്തിന്റെ കാലാവധി July 10 മുതൽ 30 വരെ ദീർഘിപ്പിക്കുകയാണെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. തീരദേശവാസികൾ പങ്കുവച്ച ആശങ്കകളിൽ ഉടൻ ഇടപെടലുണ്ടാകുമെന്നും ശ്രീ ജോർജ് കുര്യൻ ഉറപ്പു നൽകി. കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് തന്നെ എയിംസ് വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസനമെന്നത് കേരളത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണെന്നും അതിനുള്ള എല്ലാ ശ്രമങ്ങളും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും തൃശൂരിലെ മണലൂർ മണ്ഡലത്തിൽ BJP പ്രവർത്തകർ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് 25 കിലോമീറ്റർ കൂടുമ്പോൾ വരുന്ന പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് ടോയ്ലറ്റ് മിനി റെസ്റ്റോറന്റ് സൌകര്യത്തോടുകൂടിയ മോട്ടൽ ശൃംഖല തുടങ്ങാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണതാ അഭിയാന് വയനാട് ജില്ലയിൽ തുടക്കമായി. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് കളക്ടർ ഗൌതം രാജ് ഉദ്ഘാടനം ചെയ്തു. ബതേരി കൽപ്പറ്റ ബ്ലോക്കുകളിലും സമ്പൂർണത അഭിയാന്റെ ഭാഗമായി പരിപാടികൾ നടക്കുന്നുണ്ട്. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലെ പരിപാടി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് സമ്പൂർണത അഭിയാൻ നടപ്പാക്കുന്നത്. അഭിലാഷ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ഇടുക്കിയിലെ ദേവികുളത്തും നാളെ സമ്പൂർണത അഭിയാൻ സംഘടിപ്പിക്കും. കൊല്ലങ്കോട് വാസുദേവ മേനോൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹാളിലും ദേവികുളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പരിപാടി. ലക്ഷദ്വീപിലെ 5 ദ്വീപുകളിലെ പണ്ടാരഭൂമികൾ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന സർവേ നടപടികൾ ഇന്നും തുടർന്നു. അഗതി, കവരത്തി, കൽപ്പേനി, മിനിക്കോയ്, ആന്ത്രോത് ഉൾപ്പെടെയുള്ള ദ്വീപുകളിലാണ് സർവേ നടക്കുന്നത്. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുള്ള അഡ്മിനിസ്ട്രേഷന്റെ നടപടികൾക്കെതിരെ സ്ഥലമുടമകളുടെ കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 5 ദ്വീപുകളിലായി പണ്ടാരം ഭൂമി വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 575.75 ഹെക്ടർ ഭൂമിയിൽ 3117 വീടുകളും 431 വ്യാപാര കേന്ദ്രങ്ങളും 70 മതസ്ഥാപനങ്ങളുമാണ് ഉള്ളത്. ഈ മാസം 8-9 റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നതിന് മുന്നോടിയായി നടന്ന മന്ത്രിതല ചർച്ച സമവായമാകാതെ പിരിഞ്ഞു. ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികളുടെ സംഘടന തീരുമാനിച്ചു. വേതനം പരിഷ്കരിക്കുക, ക്ഷേമനിധി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും മുന്നോട്ടുവച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജെഎംഎം നേതാവ് ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഇഡി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് ഹേമന്ത് സോറൻ 5 മാസം മുൻപ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചത്. കേസിൽ ഹൈക്കോടതി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. അപോഫിസ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠനം നടത്തുമെന്ന് ISRO. 340 മീറ്റർ വലിപ്പമുള്ള അപോഫിസ് 2029 ഭൂമിക്ക് സമീപം എത്തുമെന്ന പ്രവചനങ്ങൾ നിലനിൽക്കെയാണ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമെന്ന് ISRO മേധാവി എസ് സോമനാഥ് അറിയിച്ചത്. നാസയ്ക്കും യൂറോപ്യൻ ജാപ്പനീസ് സ്പേസ് ഏജൻസികൾക്കും ഒപ്പമാണ് ISRO പഠനത്തിൽ പങ്കാളിയാകുന്നത്. ഇടുക്കി കാന്തല്ലൂരിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറ്റുന്നതിനായി വനംവകുപ്പ് RRT സംഘം കാന്തല്ലൂരിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കാന്തല്ലൂർ, പെരുമല, പുത്തൂർ, ഗുഹനാഥപുരം, വേട്ടക്കാരൻകോവിൽ, കീഴാന്തൂർ, കാറിയൂർ, കുളിച്ചുവയൽ എന്നീ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ വനത്തിലേക്ക് കയറ്റാനാണ് ശ്രമം. കാന്തല്ലൂർ റേഞ്ചിലെ പയസ്നഗർ, വണ്ണാന്തുറ എന്നീ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ, മറയൂർ RRT ടീം, പ്രദേശവാസികൾ, പഞ്ചായത്ത് ജനജാഗ്രതാ സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ദൌത്യം. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കാന്തല്ലൂർ, കീഴാന്തൂർ എന്നിവിടങ്ങളിലെ വില്ലേജ് ഓഫീസർമാരും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ആംബുലൻസും പ്രദേശത്തുണ്ടാകും. കാലാവസ്ഥ അനുകൂലമാകുന്നതും വിനോദസഞ്ചാരികളുടെ കുറവും കണക്കിലെടുത്താണ് ദൌത്യം.
2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ആവേശകരമായ സ്വീകരണമൊരുക്കി മുംബൈ നഗരം. 10,000 ആരാധകരാണ് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ നടത്തുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്. തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ BCCI പ്രഖ്യാപിച്ച പാരിതോഷികം ടീമംഗങ്ങൾക്ക് കൈമാറും. ഇന്ത്യൻ സംഘം ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാവിലെ 6:30 നടക്കുന്ന അർജന്റീന ഇക്വഡോർ മത്സരത്തോടെയാണ് കോപ്പ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുക. യൂറോകപ്പിൽ നാളെ രാത്രി 9:30 സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 603 പോയിന്റ് ഉയർന്ന് 80,050. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 16 പോയിന്റ് നേട്ടത്തിൽ 24,302 വ്യാപാരം അവസാനിപ്പിച്ചു. യുഎഇയിൽ എത്തുന്ന ഇന്ത്യൻ യാത്രികർക്ക് ഇനി മുതൽ POS മെഷീനുകളിലൂടെ UPI പണമിടപാടുകൾ നടത്താനാകും. സൂപ്പർമാർക്കറ്റ്, ഗതാഗതം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലെ 2,00,000+ POS ടെർമിനലുകളിലാണ് സേവനം ലഭ്യമാവുക. NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡും നെറ്റ്വർക്ക് ഇന്റർനാഷണലും ചേർന്നാണ് ഈ സൌകര്യം നൽകുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ July 1 പ്രസിദ്ധീകരിച്ച തദ്ദേശ വോട്ടർ പട്ടികയിൽ 2.66 കോടി വോട്ടർമാരാണുള്ളതെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. 1.26 കോടി പുരുഷന്മാരും 1.4 കോടി സ്ത്രീകളും 238 ട്രാൻസ്ജെൻഡറുകളുമാണ് പട്ടികയിലുള്ളത്. വോട്ടർ പട്ടിക കമ്മീഷന്റെ SCCKerala.gov.in എന്ന വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. ഭീകരവാദികൾക്ക് അഭയം നൽകുകയും സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം, സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നിതി ആയോഗിന്റെ സമ്പൂർണതാ അഭിയാന് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ആവേശകരമായ സ്വീകരണമൊരുക്കി മുംബൈ നഗരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.